ദക്ഷിണകാശി, രചന ശ്രീയനു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. വാ, ഇനി ക്ലാസ്സിലിരിക്കണ്ട, താഴേക്ക് പോവാം, അരണേട്ടം പറഞ്ഞു. ഞങ്ങൾ അവരുടെ പിന്നാലെ താഴേക്ക് പോയി. നേരെ അമ്മയുടെ അടുത്തേക്കാണ് പോയത്. അമ്മക്ക് ആ ഒരു ക്ലാസ്സിലായിരുന്നു. അമ്മ എന്നെയും സീനുവിനെയും ആ നേരത്തെ കണ്ട് കാര്യം അന്വേഷിച്ചു. സീനു അമ്മയോട് എല്ലാം പറഞ്ഞു. അമ്മ പറഞ്ഞു, എന്തായാലും നിങ്ങൾ നല്ല മറുപടി കൊടുത്തല്ലോ, ഇനി പോട്ടെ, വിട്ടുകള. അതൊരു ചർച്ചയായാൽ കോളേജ് മൊത്തം അറിയും, അതിനിടവരണ്ട. അരണേട്ടം പറഞ്ഞു, അമ്മയ്ക്ക് എന്താമ്മേ, ഇത്രയും ചെയ്തിട്ട് അതൊരു വിഷയാക്കണ്ടെന്നോ? ഇവളുടെ അവസ്ഥ കാണണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളവിടെ പോയില്ലെങ്കിലോ? ഒന്ന് ഓർത്തുനോക്ക്. അമ്മ എന്നെ നോക്കി, എന്റെ തലയിൽ തലോടി. അമ്മു പറ, എന്താ വേണ്ടേ? അവൾക്കെതിരെ കംപ്ലൈന്റ് എഴുതിത്തന്ന ആക്ഷൻ എടുക്കാം. വേണ്ട അമ്മേ, അമ്മ പറഞ്ഞ പോലെ ഇതൊരു പ്രോബ്ലം ആക്കണ്ട. എല്ലാവരും അറിഞ്ഞാൽ നമ്മൾ അച്ഛൻ്റെ പേരിൽ കൺസെഷൻ എടുക്കാനെന്ന് പറയും. അച്ഛനതൊരു കുറച്ചിലാവും. ഞാൻ കാരണം അതുണ്ടാവാൻ പാടില്ല അമ്മേ. ടീച്ചേഴ്സ് കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നൊക്കെ സാധാരണയല്ലേ അമ്മേ. എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നല്ല സങ്കടം തോന്നി. സാരമില്ല, പോട്ടെ. അതെ, അതാണ് ശരി. മോള് വീട്ടിൽ പോയിക്കോ, ഇനി ക്ലാസ്സിലിരിക്കണ്ട. സീനി മോളും പൊക്കോ. കാശി, ഈ അവർ ഫ്രീ അല്ലേ? ഇവരെ കൊണ്ടാക്കിയിട്ട് വാ. അരണേട്ടൻ സാറിന് കാറിൻ്റെ കീ കൊടുത്തു. സീനു ക്ലാസ്സിൽ പോയി ബാഗ് എടുത്ത് വന്നു. ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഞാനും സീനും ബാക്കിലാണ് ഇരുന്നത്. ഞാൻ അവളുടെ തോളിൽ തലചായ്ച്ച് കിടന്നു. വീടെത്തുന്നവരെ ആരൊന്നും മിണ്ടിയില്ല. ഞങ്ങളെ കണ്ടതും അമ്മക്ക് ടെൻഷനായി. എന്താ മോളെ ഈ നേരത്ത്? അവൾക്ക് വയ്യാഞ്ഞിട്ട് വന്നാ, അമ്മ പറഞ്ഞു വീട്ടിൽ പോയിക്കോളാൻ. അവൾ അങ്ങനെ പറഞ്ഞ് നന്നായി. ശരിക്കും നടന്നറിഞ്ഞാൽ അമ്മക്ക് സങ്കടാവും, അമ്മ പറഞ്ഞു. ഞാൻ രാവിലെ പറഞ്ഞതല്ലേ പോണ്ടെന്ന്. അപ്പൊ ഈ കാശികാരനാ മോള് പോയേ. ഏട്ടന് പറയണ്ട അമ്മേ, എന്നോട് പറഞ്ഞതാ വഴിയും തിരിച്ചു പോവാന്ന്. ഞാനാ സമ്മതിക്കാതിരുന്ന്. മതി, അവനെ ന്യായീകരിച്ച് പോയി കിടക്ക്, വയ്യാത്തല്ലേ. ഞാനും സീനും മുറിയിലേക്ക് പോയി. ഞാൻ ചെന്നപാടെ കിടന്നു. കാശിയേട്ടൻ മുറിയിലേക്ക് വന്നു. എന്റെ തലയിൽ തരൂടി. നല്ല വയ്യായികയുണ്ടോ? ഞാനൊന്നും മിണ്ടിയില്ല. സീനും അപ്പോഴേക്കും പുറത്തേക്ക് പോയി. കാശിയേട്ടൻ എന്റെ നെറുകയിൽ ചുംബിച്ചു. പോട്ടെ, സാറില്ല, കണ്ണടച്ച് കിടന്നു. ഞാൻ പോട്ടെ, അടുത്തവണ ക്ലാസ് ഉണ്ട്. ആള് പോവാനെണീറ്റതും ഞാൻ കയ്യിൽ പിടിച്ചു. കാശിയേട്ടൻ എന്നെ നോക്കി. പെണ്ണെങ്കിലേ എന്നോട്? ഞാൻ പറഞ്ഞു. കാശിയേട്ടൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. കൈകൊണ്ട് എൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, സോറി അമ്മു. വൈകുന്നേരമായി. എനിക്കിപ്പോൾ വയറുവേദന നല്ലോണം കുറഞ്ഞു. അല്ലെങ്കിലും ഫസ്റ്റ് ഡേ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഞാനും സീനു ലിവിംഗ് റൂമിലായിരുന്നു. സീനു സെറ്റിലിരിക്കുന്നു. ഞാൻ അവിടെ മടിയിൽ തലവെച്ച് കിടക്കും. ഡി, അരണേട്ടനെ ഞാൻ ഇത്ര ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞാനും പുള്ളിക്ക് ഇത്ര ദേഷ്യം വരുന്നു ഞാൻ ഇപ്പോഴറിഞ്ഞ്. ഇനി ഞാനും സൂക്ഷിക്കണം. സത്യമായിട്ടും മേം വന്നത് ഞാൻ അറിഞ്ഞതേ ഇല്ലടാ. എനിക്കറിയാം മോളെ, കുട്ടിക്കാർക്ക് കിട്ടേണ്ട കിട്ടി. ഇനി ഇതിൻ്റെ പേരിൽ വല്ല പ്രോബ്ലം ഉണ്ടാവുമാവോ? എടി, കല്യാണം കഴിഞ്ഞപ്പോൾ നിന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയോ? അല്ലെങ്കിൽ നമ്മളെന്തിനാ പേടിക്കുന്നത്? അരണേട്ടനും കാശിയേട്ടനില്ലേ? മാമിന് കാശിയേട്ടനോടുള്ള സമീപനം അത്ര ശരിയല്ല. എനിക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടടാ. ഏട്ടനെ കാണുമ്പോൾ ആ നോട്ടവും സംസാരത്തിൻ്റെ ടോൺ മാറ്റമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അരണേട്ടൻ പറഞ്ഞ പോലെ പണ്ട് കാശിയേട്ടൻ പിന്നാലെ കുറേ നടന്നല്ലേ. പിന്നെ ആളത്ര വെടിപ്പല്ലെന്നും അരണേട്ടൻ പറഞ്ഞിരുന്നു. അല്ല, നീ എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ കാശിയേട്ടൻ നമുക്കറിയില്ലേ. പേടിയൊന്നും ഉണ്ടായിട്ടല്ല സീനു. എന്നാലും നമ്മുടെ ആളെ വേറൊരുത്തി നോക്കുന്നെന്നറിഞ്ഞാൽ എന്തോ പോലെ തോന്നില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും അമ്മ ചായ കൊണ്ടുവന്നു. ചായയല്ല, ഹോർലിക്സ്, എനിക്കും സീനുവിനും. അമ്മയെ കണ്ടപ്പോൾ ഞങ്ങൾ വിഷയം മാറ്റി. അമ്മ ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള സെറ്റിലിരുന്നു. എന്തായിരുന്നു രാവിലെ കോളേജിൽ? അത് അമ്മേ, ഒന്നും പറയണ്ട, ദേവിനെ വിളിച്ചിരുന്നു. എന്നാലും ഇങ്ങനെയും ടീച്ചർമാരുണ്ടാവുമോ പെൺകുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കാതെ? പോട്ടെ അമ്മേ, അത് കഴിഞ്ഞില്ലേ. അരണേട്ടനും കാശേട്ടനും ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. കംപ്ലയിൻ്റ് കൊടുക്കാൻ ഇവൾ സമ്മതിച്ചില്ല അമ്മേ. ഏയ്, അതൊന്നും വേണ്ട, വെറുതെ ഒരു പ്രശ്നത്തിനും പോകണ്ട. കഴിഞ്ഞത് കഴിഞ്ഞ്, നിങ്ങളീ പാല് കുടിക്കുക. അപ്പോഴേക്കും പുറത്ത് ബുള്ളറ്റ് വന്നതിൻ്റെ ശബ്ദം കേട്ടു. കാശി വന്നു എന്നാ തോന്നണേ, അമ്മ പറഞ്ഞു. കാശി മാത്രമല്ല, ഞങ്ങളും ഉണ്ട്. അരണേട്ടനാണ്. അരണേട്ടൻ മാത്രമല്ല, അച്ഛനും ദൈവമ്മയും ഉണ്ട്. അവരെ കണ്ടതും ഞാനും സീനും എഴുന്നേറ്റു. ദൈവമ്മ ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട് അമ്മു? കുറഞ്ഞു അമ്മേ. സീനു പറഞ്ഞു, കാലിൽ ചെറുതായിട്ട് നീരുണ്ടമ്മേ. ഈ അവസ്ഥയിൽ അരമണിക്കൂർ നിന്നല്ലേ.
മോൾക്കൊരു കംപ്ലൈൻറ്റ് എഴുതി തരായിരുന്നില്ലേ?
സാറില്ല അച്ഛ, പോട്ടെ.
ആ, അവൾക്കുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്.
ഇനി പ്രശ്നത്തിനൊന്നും പോണ്ട.
അതാ ഞാനും പറഞ്ഞേ.
അപ്പോഴാണ് ഞാൻ കാശിയേട്ടൻ ശ്രദ്ധിച്ച്. പുള്ളിയുടെ നോട്ടം എൻ്റെ കാലിലേക്കാണ്.
ഓ, സീനു നീരുണ്ടെന്ന് പറഞ്ഞില്ലേ?
അതാവും. കയ്യിലൊരു കവറുമുണ്ട്. ലച്ചുമ്മ പറഞ്ഞു,
നിങ്ങളിരിക്ക്, ഞാൻ ചായ എടുക്കാം.
അമ്മയും ദൈവമ്മയും അടുക്കളയിലേക്ക് പോയി.
കാശിയുടെ റൂമിലേക്ക് പോയി കൂടെ അരങ്ങേറ്റനും. ഞാനും സീനും അച്ഛനോട് സംസാരിച്ചിരുന്നു.
അടുത്ത ആഴ്ച കഴിഞ്ഞ ഒരു ഡ്രാമ കോമ്പറ്റീഷൻ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് വൈസ് നിങ്ങൾ രണ്ടാളും പങ്കെടുക്കണം കേട്ടോ.
അച്ഛാ ഞങ്ങള്,
എനിക്കറിയാം നിങ്ങൾ സ്കൂൾ ടൈമിലൊക്കെ ഡ്രാമ ചെയ്തിട്ടുണ്ടെന്ന്, അതുകൊണ്ട് ഒഴിവൊന്നും പറയണ്ട രണ്ടാളും.
സീന് പറഞ്ഞു, ആ അച്ഛ പങ്കെടുക്കാം. ഞാൻ അവളെ നോക്കി കണ്ണുരുട്ടി. അപ്പോഴേക്കും അമ്മമാർ ചായയുമായി വന്നു. ദേവമ്മ പറഞ്ഞു, അരുണേ കാശി വാ. രണ്ടാളും വന്നു. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചായ കുടിക്കുന്നതിനിടയിൽ ദേവമ്മ പറഞ്ഞു,
ആ പിന്നെ ഗംഗമോൾക്ക് വിശേഷമുണ്ടത്രേ.
ആഹാ നന്നായി, എത്ര മാസമായി? ഏയ് അത്രയൊന്നും ആയില്ല, ഇന്നലെ അറിഞ്ഞേ ഉള്ളൂ. വീണമോൾക്ക് ഇത് രണ്ടാം മാസമാണ്, ഛർദിയും ക്ഷീണമാണെന്നാ അംബിക പറഞ്ഞ്.
കൈലാസിന്റെ കുഞ്ഞിന് എത്രയായി?
അത് കേട്ടപ്പോൾ ലച്ചുട്ടിയുടെ മുഖം മാറി. ലച്ചുമ്മ പറഞ്ഞു,
18 ദിവസമായി.
ഇത് കേട്ട ദൈവമ്മ പറഞ്ഞു, എന്തൊരു സ്വഭാവമല്ലേ, കൈലാസ് എങ്ങനെ ഇങ്ങനെ മാറി എന്ന് ആലോചിക്കുമ്പോഴാ.
എന്താ ചെയ്യുക, നമുക്ക് യോഗമല്ല.
അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു. ആന്റി വിഷമിക്കണ്ട, കാശിക്ക് എനിക്ക് ആ കുഞ്ഞുണ്ടായ ആന്റി നോക്കിക്കോട്ടോ. അരണേട്ടനാണ്. ഞാനും സീനും പരസ്പരം നോക്കി. കാശേട്ടനാണെങ്കിൽ തല താഴ്ത്തി നിൽപ്പാണ്, നാണം വന്നേ തോന്നുന്നു. ദൈവമ്മ പറഞ്ഞു,
അതൊക്കെ ശരിയാ, പക്ഷെ ആദ്യം ഇവരുടെ ഡിഗ്രി കഴിയട്ടെ, എന്നിട്ട് കുഞ്ഞിനെ നോക്കാം ഞങ്ങൾ, അല്ലേ ലച്ചു?
അതെ അതെ, ഇവര് പഠിക്കട്ടെ.
മതി മതി, ഞാൻ പറഞ്ഞേ ഉള്ളൂ
അരുണേട്ടൻ. അച്ഛൻ അരുണേട്ടനെ നോക്കി അമർത്തിയൊന്ന് മൂളി. അരുണേട്ടൻ അവിടുന്ന് മെല്ലെ മുങ്ങി. കൂടെ കാശേട്ടനും ഞാനും സീനും അത് കണ്ട് ചിരിയടക്കി. അധികം വൈകാതെ അവരിറങ്ങി. രാധമ്മ പോകുമ്പോഴേക്ക് എത്തണം, ഇനിയിപ്പോ വെള്ളിയാഴ്ച അല്ലേ, മൺഡേ കാണാന്ന് പറഞ്ഞ് സീനു. അവര് പോയി കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പോയി കിടക്കാൻ പറഞ്ഞു. നടന്ന് കാലിൽ നീര് കൂട്ടേണ്ടെന്നു. അമ്മ വന്നിട്ട് കുഴമ്പിട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ റൂമിൽ പോയിരുന്നു, കാല് നോക്കിയപ്പോൾ ചെറിയ നീരുണ്ട്. ഇങ്ങനത്തെ അവസ്ഥയിൽ കുറെ നേരം നിന്നതല്ലേ. അപ്പോഴാണ് കാശിയേട്ടൻ റൂമിലേക്ക് വന്നത്. ആളെ കണ്ടപ്പോൾ ഞാൻ എന്റെ സ്കേർട്ട് താഴ്ത്തി. കാശിയേട്ടൻ എന്റെ അടുത്ത് വന്നിരുന്നു.
കാല് കാണിക്ക്.
എന്തിനാ?
ഇത് തേക്കാനാ.
നോക്കുമ്പോ കയ്യിൽ കുഴമ്പുണ്ട്. അമ്മ തേച്ചു തരൂ.
അതെന്താ, ഞാൻ തേച്ചാ പറ്റില്ലേ?
ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ ആള് എന്റെ സ്കേർട്ട് കുറച്ച് മുകളിലേക്ക് നീക്കി, കാലിൽ അമർത്തി നോക്കി. കാൽപാദത്തിന്റെ അടിയിൽ തൊട്ടപ്പോൾ എനിക്ക് വേദനിച്ചു, ഞാൻ കാലു വലിച്ചു. കാശിയേട്ടൻ എന്റെ മുഖത്തേക്ക് നോക്കി.
വേദനയുണ്ടോ?
ചെറുതായിട്ട്. കാശിയേട്ടൻ പതി എന്റെ കാലിലെ മറുകിൽ ചുംബിച്ചു. ഞാനൊന്ന് പിടഞ്ഞു. ആൾക്കൊരു ഭാവവ്യത്യാസമില്ല, എന്റെ കാലിൽ കുഴമ്പ് തേക്കുന്നുണ്ട്. ഞാൻ ആളെ തന്നെ നോക്കിയിരുന്നു. കുഴമ്പ് തേച്ചു കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഞാൻ നോക്കുന്നത് കണ്ട്. ഞാൻ ഒന്നുമില്ലെന്ന് ആക്ഷം കാണിച്ചു. പുള്ളി എന്റെ മൂക്കിന്റെ തുമ്പിൽ തൊട്ടു. കയ്യിലെ കുഴമ്പൊക്കെ അവിടെയായി. ഞാൻ കള്ളദേശം നടിച്ച് ചുണ്ട് കൂട്ടി.
ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം.
കാശിയേട്ടൻ എണീറ്റ് പോയി. വരുമ്പോ കയ്യിൽ ഒരു സാധനമുണ്ട്.
ഇതെന്താ?
ഹോട്ട് വാട്ടർ ബാഗ്.
ഇതെന്തിനാ?
വേദനയുള്ളടുത്ത് ചൂട് പിടിക്കാൻ. പുള്ളി വന്ന് എന്റെ കാലിന്റെ അടിയിൽ അതുകൊണ്ട് ചൂട് പിടിച്ചു.
കൊള്ളാം, നല്ല സുഖം. നിന്റെ വയറുവേദന എങ്ങനെയുണ്ട്?
ആ കുറഞ്ഞു, ചെറിയൊരു അസ്വസ്ഥത ഉണ്ട്, അത് നാളേക്ക് മാറിക്കോളും, എപ്പോഴും പതിവുള്ളതാ.
നീ ഒന്ന് കിടന്നേ.
എന്തിനാ?
കിടക്ക്.
പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ദേഷ്യം വരും. ഞാൻ കിടന്നു. പുള്ളി എന്റെ ടോപ്പ് പൊക്കാൻ നോക്കി.
അയ്യേ,
ഞാൻ ടോപ്പ് പിടിച്ച് താഴ്ത്തി.
ഓഹ് അതിനൊന്നുമല്ല, നീ കൈമാറ്റിക്കേ,
കാശിയേട്ടൻ പറഞ്ഞു. ഞാൻ കൈമാറ്റിയില്ല. പുള്ളി എന്റെ കൈ ബലമായിട്ട് എടുത്തു മാറ്റി. ആ ഹോട്ട് വാട്ടർ ബാഗ് എന്റെ അടിവയറ്റിൽ വെച്ച് തന്നു.
ഓ ഇതിനായിരുന്നു,
ഞാൻ വിചാരിച്ചു. കുറച്ചു കഴിഞ്ഞ് അതെടുത്തു. എന്നിട്ട് എന്റെ വയറിൽ മുഖം ചേർത്ത് ചുംബിച്ചു. അപ്രതീക്ഷിതമായുള്ള നീക്കത്തിൽ ഞാൻ ആളുടെ മുടിയിൽ പിടിച്ചു. മുഖം അവിടുന്ന് മാറ്റുന്നേ ഇല്ല. എനിക്കാണെങ്കിൽ താടിമീശയും തട്ടിയിട്ട് ഇക്ലിയായിട്ട് വയ്യ.
വേണ്ട കാശിയേട്ട,
ഞാൻ പതിയെ പറഞ്ഞു. കാശിയേട്ടൻ മുഖമുയർത്തി. പിന്നെ എന്നെയും നോക്കിയിട്ട് നെറ്റിയിലൊരു ഉമ്മ നിന്നിട്ട് പറഞ്ഞു,
മോളെ എനിക്ക് ബയോളജി നന്നായിട്ടറിയാം, പൊന്നുമോൾ ഇപ്പൊ റെസ്റ്റ് എടുക്ക്. നിനക്കറിയാത്ത ബയോളജി കൂടി ഞാൻ പഠിപ്പിച്ചുതരാം, ഇപ്പോഴല്ല പിന്നെ.
അതും പറഞ്ഞ് ആളവിടുന്ന് പോയി. തിങ്കളാഴ്ചയായി, എന്റെ എല്ലാ അസ്വസ്ഥകളും മാറി. ഞങ്ങൾ കോളേജിൽ പോകാൻ റെഡിയായി. അപ്പോഴാണ് കൈലാസേട്ടൻ ഫോൺ ചെയ്യുന്നത്. അമ്മ സംസാരിക്കുന്നത് കണ്ടു. കാശിയേട്ടൻ ഇപ്പോൾ ഏട്ടനോട് സംസാരിക്കാറില്ല. അമ്മ പറഞ്ഞ് വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഫോൺ വിളിച്ചു കഴിഞ്ഞ് അമ്മ വന്നു.
കൈലാസാ വിളിച്ച്.
കുഞ്ഞിന്റെ 28 അടുത്ത ആഴ്ച. നമുക്ക് പോണ്ടേ, അവൻ വിളിച്ചിട്ടുണ്ട്.
അവന്റെ ഭാര്യയ്ക്കും വീട്ടുകാർക്കും നമ്മൾ പോകുന്ന ഇഷ്ടാവോ?
അവരൊക്കെ അടുത്ത ആഴ്ച പോവും, പിന്നെ അവിടെ ആരും ഉണ്ടാവില്ല. ഓ, അപ്പൊ അതാണ്, അവരൊക്കെ പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ അമ്മയെ നോക്കാൻ ആളില്ല, അപ്പൊ അതിനൊരാള് വേണം. അതാണ് മുമ്പില്ലാത്തൊരു സ്നേഹം, അതിനാണ് ഇത്രകാലം ഇല്ലാത്തൊരു ക്ഷണം. അത് മോനെ, അമ്മ ഒന്നും പറയണ്ട, ആ കുഞ്ഞിനോട് വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷെ ഇവിടുന്ന് ആരും പോകുന്നില്ല. അന്നവൻ കല്യാണം കഴിഞ്ഞ് ചെന്നൈക്ക് പോയ ശേഷം നമ്മൾ എന്താ ചെയ്ത്, എങ്ങനെയാ ജീവിക്കുന്നത്, ഇതുവല്ല അവൻ അന്വേഷിച്ചോ? കൊല്ലം ഒന്ന് കഴിഞ്ഞു, അതിനിടയിൽ അവൻ ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയോ? കുഞ്ഞുണ്ടായപ്പോ പോലും നമ്മൾ പോവാനിരുന്ന് അവൻ വിലക്കി. എന്നിട്ടിപ്പോ വേലക്കാരിയായിട്ട് അമ്മ പോണത്രേ, അതിന് ഞാൻ സമ്മതിക്കുന്നു, എന്റെ അമ്മ കരുതണ്ട. പൊന്നുമോൻ വിളിക്കുമ്പോ പറഞ്ഞേക്ക് ഇവിടുന്ന് ആരും പ്രതീക്ഷിക്കണ്ടെന്ന്. നീ വാ ദക്ഷ, സമയം വൈകുന്നു, എനിക്ക് ഫസ്റ്റ് അവർ ക്ലാസ് ഉള്ളതാ. എനിക്ക് അമ്മയുടെ സങ്കടം കണ്ടിട്ട് എന്തോ പോലെയായി. അമ്മക്ക് പോണം, കുഞ്ഞിനെ കാണണമെന്നൊക്കെ ഉണ്ട്. എത്രയായാലും സ്വന്തം മോനല്ലേ അവൻ, ആദ്യമായിട്ട് പിറന്നൊരു കുഞ്ഞ്. അമ്മ വിഷമിക്കാതെ, ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം, ലച്ചുടി കണ്ടു തുടക്ക്. ഞാൻ അമ്മയോട് പറഞ്ഞു,
നീ വരുന്നുണ്ടോ ദക്ഷ, ഞാൻ പോവാ, അവസാനം നടന്നു വരേണ്ടി വരും.
പുറത്തുനിന്ന് അലർച്ച കേൾക്കുന്നുണ്ട്. അമ്മേ ഞാൻ പോട്ടെട്ടോ, വിഷമിക്കല്ലേ. ഞാൻ അമ്മക്കൊരു ഉമ്മെടുത്ത് പുറത്തേക്ക് ഓടി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ബൈക്കിൽ കയറി. പോവാം, പുള്ളിയൊന്നും മിണ്ടാതെ ബൈക്കെടുത്തു. ഞാൻ കണ്ണാടിയിലൂടെ മുഖത്തേക്ക് നോക്കി. ദേഷ്യം കൊണ്ട് മുഖമൊക്കെ ചുവന്ന് തുടുത്തിരിക്കുന്നുണ്ട്. ഞാൻ ബാക്കിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചിരുന്നു. അപ്പുറത്ത് നോ പ്രതികരണം. ഏട്ടാ, അതെ, അമ്മക്ക് കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പാവല്ലേ അമ്മ, എത്രയായാലും മോന്റെ കുഞ്ഞല്ലേ, അമ്മക്കും കാണില്ല ആഗ്രഹം.
അമ്മയുണ്ട് അനിയനുണ്ട് എന്നുള്ള ബോധം അവനുണ്ടായിരുന്നോ? ഇപ്പൊ അവന്റെ കാര്യം നടക്കണം, അമ്മക്കാണെങ്കിൽ ശമ്പളം കൊടുക്കണ്ടല്ലോ, അല്ലാതെ സ്നേഹം കൊണ്ടെന്നല്ല വിളിക്കുന്നത്.
അത് നീ ഒന്നും പറയണ്ട, ഞാൻ സമ്മതിക്കില്ല, അത്ര തന്നെ. പിന്നെ ഞാനൊന്നും പറയാനൊന്നില്ല, ദേഷ്യം വന്നാൽ കണ്ണു കാണില്ല. കോളേജ് എത്തി, ഫസ്റ്റ് അവർ കാശേരനാണ്. ആള് ക്ലാസ്സിലേക്ക് വന്നു, മുഖത്ത് അപ്പോഴും ദേഷ്യമുണ്ട്. എന്താടി മുഖം കാണിച്ചിരിക്കുന്നത്? സീനു പിന്നെ പറയാം, ഇപ്പൊ പറ. ആള് ഞങ്ങൾ അടക്കം പറയുന്ന കേട്ട് ഞങ്ങളൊന്ന് കടുപ്പിച്ചു നോക്കി. ഞങ്ങൾ നല്ല കുട്ടികളായി, അറ്റൻഡൻസ് വിളിച്ചു.
പേപ്പർ എടുക്ക്,
സാറ് പറഞ്ഞു. എല്ലാവരും പേപ്പർ എടുത്തു. ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച സമ്മറി കാണാതെ എഴുതിക്കോ. എല്ലാവരും അന്തം വിട്ട് നോക്കി, കാരണം മിക്കവരും പഠിച്ചിട്ടില്ല.
പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? അരമണിക്കൂർ സമയം തരും, അതിനുള്ളിൽ എഴുതി പേപ്പർ കിട്ടണം.
പുള്ളിയുടെ മുഖം കണ്ടപ്പോൾ എല്ലാവർക്കും സീന് ഡാർക്കാണെന്ന് മനസ്സിലായി. എല്ലാവരും എഴുതാൻ തുടങ്ങി. കടുവക്കാശി പേടിച്ച് ഞാൻ അന്നെടുത്ത് അന്നന്നെ പഠിക്കും. സീനും പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ വേഗം എഴുതി തീർത്തു. സാറാണെങ്കിൽ ബുക്ക് നോക്കി ഇരിക്കുന്നുണ്ട്, പക്ഷേ മനസ്സ് മുഴുവൻ രാവിലെ നടന്ന സംഭവമാണ്. അതാണ് ഇന്ന് ക്ലാസ് എടുക്കാത്തത്. ഞാൻ ആളെ തന്നെ നോക്കിയിരുന്നു. ആള് ഞാൻ നോക്കുന്നത് കണ്ടു. ഞാൻ കണ്ണുകൊണ്ട് പോട്ടെ സാരമില്ലെന്ന് ആക്ഷൻ കാണിച്ചു. സാറിനൊരു ഭാവവ്യത്യാസവും ഇല്ല. ഞാൻ ചുണ്ടുകൊണ്ട് ഉമ്മയെന്ന് ആക്ഷൻ കാണിച്ചു. അത് കണ്ട് സീന് ചിരിച്ചു. കാശേട്ടൻ എണീറ്റ് എന്റെ നേരെ വന്നു. കർത്താവേ, പണി പാളിയോ?
എഴുതി കഴിഞ്ഞില്ലേ പേപ്പറാ?
ഹോ, സമാധാനം. ഞാൻ പേപ്പർ കൊടുത്തു. സീനുവോ?
സ്റ്റോപ്പ് റൈറ്റിംഗ്, അരമണിക്കൂറായി.
സാറ് എല്ലാവരുടെയും പേപ്പർ കളക്ട് ചെയ്തു, പിന്നെ ബുക്ക് എടുത്ത് ക്ലാസ് എടുക്കാൻ തുടങ്ങി.
ആ, അപ്പോ ഉമ്മ ഏറ്റു.
ഞാൻ പതിയെ പറഞ്ഞാണെങ്കിലും ആളത് കേട്ടു.
ദക്ഷിണ, ക്ലാസ് കഴിഞ്ഞ സ്റ്റാഫ് റൂമിലേക്ക് വാ.
ദൈവമേ, പിന്നെയും പണിപാളി. ആവറ് കഴിഞ്ഞ് സാറ് പോയപ്പോൾ സീനു എന്നോട് ചോദിച്ചു, നീ പോകുന്നില്ലേ? എങ്ങോട്ട്? സ്റ്റാഫ് റൂമിലേക്ക്. ഏയ്, ഞാനൊന്നും പോണില്ല. പോയിട്ട് വാ, ഇല്ലെങ്കിൽ സാറ് ഇവിടെ വന്ന് നിന്നെ തൂക്കിയെടുത്ത് പോവും. ഡി, അല്ലെങ്കിൽ മൂപ്പര് കരിപ്പില്ല. രാവിലെ കൈലാസേട്ടൻ വിളിച്ചിരുന്നു, അവിടെ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. അമ്മയോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് കാശിയേട്ടൻ അത് പറ്റിയില്ല, ദേഷ്യം വന്നു. അല്ലെങ്കിലും കാശിയേട്ടൻ പറയുന്നല്ലേ ശരി, ആരും ഇല്ലാത്തോണ്ടല്ലേ അമ്മ സ്നേഹം. അതല്ലടാ, അമ്മക്ക് പോണമെന്നുണ്ട്. എത്രയായാലും ആദ്യത്തെ പേര കുഞ്ഞല്ലേ. ഇപ്പൊ നീ പോയിട്ട് വാ, അല്ലെങ്കിൽ ആങ്ങളെ ഇങ്ങോട്ട് വരും. ഈ അവർ ലതാമേ വരില്ലേ ഹിന്ദി? ഏയ് ഇല്ല, മേ ലീവാണ്. നോട്ട്സ് ചെയ്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്തിലുണ്ട്. അതുകൊണ്ട് പൊന്നുമോള് ചെല്ലാൻ നോക്ക്.
പോവാ അല്ലേ? അതെ, കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ കാണാൻ ഞാൻ 101 വിളിച്ചേക്ക്.
101?
ആ, ആംബുലൻസ്.
അവളോട് പറഞ്ഞ് ഞാൻ താഴേക്ക് പോയി. അല്ലെങ്കിൽ ഇങ്ങോട്ട് കെട്ടിയോൻ കെട്ടിയെടുത്താലോ. സ്റ്റാഫ് റൂമിലെത്തിയപ്പോൾ അവിടെ കാശേരനെ കാണാനേ ഇല്ല. മീരമ്മ മാത്രം ആരോടോ ഫോണിൽ ശൃംഖരിക്കുന്നുണ്ട്. ചിലപ്പോ ഈ അവർ ക്ലാസ് ഉണ്ടാവും, രക്ഷപ്പെട്ടു. ചോദിച്ചാൽ വന്നിരുന്നു, കണ്ടില്ലെന്ന് പറയാം. ദൈവം കാത്തു. ഞാൻ ആത്മകഥം പറഞ്ഞ് തിരിഞ്ഞതും അതാ മുന്നിലെത്തി സാക്ഷാൽ കാശിനാഥ്.
ചേട്ടന്റെ പൊന്നുമോള് വന്നോ?
എന്താ സാർ കാണണമെന്ന് പറഞ്ഞ്?
വാ പറയാം, ഇപ്പൊ എന്റെ കൂടെ വന്നേ.
എങ്ങോട്ടാ? എനിക്ക് അവർ ക്ലാസ് ഉണ്ട്.
ലതാമ്മ ലീവാണെന്ന് എനിക്കറിയാം. ഓ, അതും അറിഞ്ഞോ? ഞാൻ സാറിൻ്റെ പിന്നാലെ നടന്നു. ആളെ എന്നെയും കൊണ്ടുപോയത് വിസിറ്റേഴ്സ് റൂമിലേക്കാണ്. ഇനി വല്ല വിസിറ്റേഴ്സും? ഏയ്, ആരെയും കാണാനില്ലല്ലോ. വിസിറ്റേഴ്സ് റൂമിൻ്റെ അകത്തെത്തിയതും പുള്ളി മേലേക്ക് നോക്കി, ഞാനും. എന്നിട്ട് എൻ്റെ നേരെ തിരിഞ്ഞു.
ഞാനേ ഇവിടുത്തെ കേടുവന്ന ക്യാമറ റീപ്ലേസ് ചെയ്തു നോക്കിയതാ.
ഇല്ല, സാറെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞ്.
വാ വാ, ഇങ്ങ് അടുത്തു വാ, ചേട്ടൻ ചോദിക്കട്ടെ.
ഞാൻ അടുത്തേക്ക് നിന്നു.
എന്തായിരുന്നു രാവിലെ ക്ലാസ്സിൽ?
എൻ്റെ ദേവി, പെട്ടു. അത് ഞാൻ സാറിന് ദേഷ്യം.
മനസ്സിലായി. പക്ഷേ എൻ്റെ ദേഷ്യം കുറഞ്ഞിട്ടില്ല.
അങ്ങനെ ആക്ഷൻ കാണിച്ചാലൊന്നും പോരാ. ഇങ്ങനെ വട്ടായോ?
എന്നാ നേരിട്ട് തന്നോ.
എന്ത്?
അതെ, ദേഷ്യം മാറാനുള്ള മെഡിസിൻ.
അയ്യോ, ഇപ്പൊ ഒന്നും പറ്റില്ല, ആരെയും കാണും.
ഇവിടെ ഇപ്പൊ ആരുമില്ല, ഈ അവർ എല്ലാവർക്കും ക്ലാസ് ഉണ്ട്. പിന്നെ ആരെങ്കിലും കണ്ടാൽ എന്താ? ഞാൻ നിന്റെ ഭർത്താവല്ലേ.
സാറല്ലേ പറഞ്ഞത് ഭാര്യയും ഭർത്താവൊക്കെ അങ്ങ് വീട്ടിൽ, ഇവിടെ സാറ് സാറും, ഞാൻ സ്റ്റുഡൻറ്റും ആണെന്ന്.
അതെ, പറഞ്ഞു. എന്നിട്ട് നീ അതനുസരിച്ചോ?
ഇല്ല, നീ എനിക്ക് ക്ലാസ്സിൽ നിന്ന് ഉമ്മന്നു അല്ലേ? അത് ഞാൻ അപ്പോ
സാറെന്നെ മുഴുവൻ പറയാൻ സമ്മതിച്ചില്ല. അപ്പോഴേക്കും
ഞാൻ കുതിരി മാറാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. അമ്മാതിരി പിടിയാ കാശിക്കടവ് പിടിച്ച്.
അവസാനം എൻ്റെ ചുണ്ടിൽ നീറ്റിൽ വന്നപ്പോഴാണ് അങ്ങേരനെ വിട്ടത്. എന്നിട്ടൊരു ഡയലോഗും,
ഇനി മേലാൽ എൻ്റെ ക്ലാസ്സിൽ നിന്ന് നീ ഗോഷ്ടി കാണിച്ചാ പൊന്നു മോളെ, നീ 10 മാസം കഴിഞ്ഞാൽ ഫ്രീ ആവൂ.
വാ, പോവാ.
ഞങ്ങൾ തിരിഞ്ഞു നോക്കിയതും അതാ മീരമേമ അവിടെ നിൽക്കുന്നു. അതിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നടന്നെല്ലാം കണ്ടും കേട്ടും കാണും.
ആ കാണട്ടെ,
പെണ്ണുമ്പിള്ള കല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇളക്കം കൂടുതലാ.
ശരിയാക്കി തരാം.
ഞാൻ സാറിനെ നാണത്തോടെ നോക്കി പറഞ്ഞു, ശോ, ഈ ചേട്ടൻ്റെ ഒരു കാര്യം, എപ്പോഴും എപ്പോഴും വേണമെന്ന് പറഞ്ഞാൽ നടക്കും, പോ അവിടുന്ന്. അതും പറഞ്ഞ് ഞാൻ കാശേൻ്റെ കാവിളി ഒരു ഉമ്മയും കൊടുത്ത് ആളുടെ കൈയും പിടിച്ച് പുട്ടിക്കാരിയുടെ മുന്നിലൂടെ പോയി. ഈ ദക്ഷയോടാ കളി. എൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ അന്തമിട്ട് നിൽക്കുന്ന കാശേട്ടനെ സ്റ്റാഫ് റൂമിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി. ദേ, ഞാനും ഉമ്മന്ന് എനിക്കിട്ടിനും പകരമൊന്നുമല്ല, ആ പുട്ടിക്കാരിയെ കാണിക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഉമ്മ വരും, ചിലപ്പോൾ കെട്ടിപ്പിടിക്കും, ചിലപ്പോൾ അല്ലെ വേണ്ട. അതിനൊക്കെ പകരം തരാൻ നിന്നാലേ കാശിസാറിന് പിന്നെ ക്ലാസ് എടുക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. മനസ്സിലായോ? മനസ്സിലായോ ഫ്രഞ്ച് റവല്യൂഷൻകാര? അതും പറഞ്ഞ് ഞാൻ സ്ലോ മോഷനാണ് ക്ലാസ്സിലേക്ക് നടന്നു. ഒരു കൂളിംഗ് ഗ്ലാസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ, തഗ് ലൈഫ്. ഞാൻ ക്ലാസ്സിലെത്തിയപ്പോൾ വർഷം നോട്ട് വായിക്കുകയാണ്. ബാക്കിയെല്ലാവരും അത് എഴുതുന്നുണ്ട്. എന്നെ കണ്ടതും അവൾ എൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി. അവൾക്ക് നേരെ പുച്ഛിച്ച് മുഖം കൂട്ടി ഞാൻ എൻ്റെ സീറ്റിൽ പോയിരുന്നു. കടുവ കടിച്ചു കുടഞ്ഞല്ലേ? ഏയ്, അതൊന്നുമില്ല.
ചുണ്ട് കണ്ടാലറിയാം.
ഏ, ചുണ്ടിലെന്താ? സീനോട് കർച്ചീഫ് എടുത്ത് ചുണ്ടിലൊപ്പി.
നീറ്റിലുണ്ട്.
സീനു കർച്ചീഫിലെ ചോര കാണിച്ചെന്നു. ഓ, അപ്പൊ അതാണ് ആ നീർക്കൂലി എന്നെ തുറച്ചു നോക്കിയത്.
സ്റ്റാഫ് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല അല്ലേ?
സ്റ്റാഫ് റൂമല്ല, വിസിറ്റേഴ്സ് റൂം. അതെന്താ അവിടെ?
അവിടുത്തെ ക്യാമറ കേടാ.
ആങ്ങൾക്ക് ബുദ്ധിയുണ്ട് ആരും കാണാതിരിക്കാൻ. ആര് പറഞ്ഞു ആരും കണ്ടില്ലെന്ന്?
കാണേണ്ടവർ തന്നെ കണ്ടു,
മീരാമേം. ഞാൻ അവളോട് എല്ലാം വിശദീകരിച്ച് പറഞ്ഞു.
അത് പൊളിച്ചു.
പിന്നെ നിന്നോട് ശരിക്കും കാശിട്ട് അങ്ങനെ പറഞ്ഞു.
എന്ത്?
അല്ല, നീ 10 മാസം കഴിഞ്ഞ ഫ്രീ ആവൂ എന്ന്.
നിന്നെ ഞാനിന്ന് കൊല്ലും.
ഞാൻ പറഞ്ഞത് ക്ലാസ് മുഴുവൻ കേട്ടു. എല്ലാവരും ഞങ്ങൾ തന്നെ നോക്കി. വർഷ പറഞ്ഞു,
ഒന്നും മിണ്ടാണ്ടിരിക്കോ, ബാക്കിയുള്ളവർക്ക് നോട്ട്സ് എഴുതണം.
അവളും അവളുടെ ഒരു നോട്ട്സും.
സീനു, എന്തിനാ നീർക്കോലിയുടെ കയ്യിൽ നോട്ട് കൊടുത്തേ? നിനക്ക് വായിക്കായിരുന്നില്ലേ?
നാത്തൂന് താഴേക്ക് എന്ന പൊന്നാങ്ങളെ ഇതുപോലെ എന്തെങ്കിലും സമ്മാനം തന്നുവിടുന്ന് എനിക്കറിയാം.
അത് കാണാൻ ആള് വേണ്ടേ?
അതാ ഞാൻ നോട്ട് കൊടുത്ത്.
ബ്രേക്ക് ടൈമിൽ ഞാനിരുന്ന് ഹിന്ദി നോട്ട് എഴുതി. പിന്നത്തെ അവർ മീരാമേമായിരുന്നു. എന്നത്തെയും പോലെ ക്ലാസ് പരമ ബോറ്. പിന്നെ യൂണിവേഴ്സിറ്റി പേപ്പർ അല്ലാത്ത മാത്രമാണ് ഒരാശ്വാസം.
ആ അവർ തീർന്നു. ലഞ്ച് ബ്രേക്കാണ്. മാം ക്ലാസ്സിൽ നിന്ന് പോയിട്ടില്ല.
അപ്പോഴേക്ക് ആ നീർക്കൂലി വർഷയുടെ ഒരു മുടിഞ്ഞ സംശയം. ഞാനും സീനും കൈകഴുകാൻ പുറത്തേക്ക് ഇറങ്ങിയതും മാം എന്നെ പുറകിൽ നിന്ന് വിളിച്ചു.
ദക്ഷിണ, തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.